2022 ജനുവരി 2 കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി ചന്നം പിന്നം സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. പറന്നുപോകുന്ന കത്തുകൾ. കുമ്മായമടർന്ന ചുവരിലെ മറിഞ്ഞു മറിഞ്ഞു പോകുന്ന കലണ്ടർ താളുകൾ പോലെ കാലം എങ്ങോട്ടോ ധൃതിയിൽ കടന്നു മറയുന്നു. വീണ്ടും ഒരാണ്ട് പിറക്കുമ്പോൾ പുതിയ കലണ്ടർ പൂമുഖത്ത് ചിരി തൂവുമ്പോൾ മൊബൈലിൽ ഗ്രീറ്റിംഗ്സ് മെസ്സേജുകൾ തെളിയുമ്പോൾ പടികടന്ന് പറന്നുവന്ന ആശംസാ കാർഡുകളുടെ പഴയ കാലം അറിയാതെ മനസ്സിൽ വന്നു നിറയുന്നു. കത്തുകളുമായി വന്നും പോയും ഇരുന്ന അന്നത്തെ ആ കാക്കിക്കുപ്പായക്കാരൻ പോസ്റ്റ്മാന്റെ പുഞ്ചിരിക്കുന്ന മുഖം, അയാൾ നീട്ടിയ നവവത്സരാശംസകളുടെ നീല കവറുകൾ, അകലങ്ങളിരുന്ന് നമ്മെ ഓർത്ത പ്രിയപ്പെട്ടവരുടെ ഹൃദയവികാരങ്ങൾ, പ്രണയവിചാരങ്ങൾ, സ്നേഹാശംസകളുടെ ചുടുചുംബനങ്ങൾ, മൊബൈലിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ വന്നു വീഴുന്ന നിം നിം ചിലമ്പലുകൾ നമ്മെ പൊടുന്നനവെ ഞെട്ടി ഉണർത്തുന്നു. വികാരരഹിതമായ ഹാപ്പി ന്യൂഇയറുകളുടെയും ഇമോജികളുടെയും പ്രവാഹത്തിൽ നമ്മൾ കാലത്തിനൊപ്പം എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകുന്നു. പൊങ്ങുതടികൾ പോലെ വെറുതെ ജാലകത്തിനപ്പുറത്തേക്ക് കണ്ണുകൾ പായുന്നു. പോസ്റ്റ്മാൻ നാരായണേട്ടനെ എങ്ങാനും നിഴൽ കാണുന്നുണ്ടോ? ഇല്ല, തിളയ്ക്കുന്ന നട്ടുച്ച വെയിൽ മാത്രം. 2. പോസ്റ്റ്മാൻ നാരായണൻ നമ്പ്യാർ ഗ്രാമത്തിലെ ദൈവമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പയ്യന്നൂർ പെരുമാൾ കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുമായിരുന്നത് നാരായണേട്ടനെയായിരുന്നു. അതുപോലെ ഒരുപാട് നാരായണേട്ടന്മാർ നമ്മുടെയൊക്കെ പരിസരങ്ങളെ പ്രകാശപൂരിതമാക്കി. പയ്യന്നൂർ അമ്പലത്തിന് മുന്നിലെ പഴയ ആ തപാൽ പെട്ടി ഇന്നലെയും ഞാൻ കണ്ടു. പണ്ടതിൽ നെക്സ്റ്റ് ക്ലിയറൻസ് 3:30 PM എന്ന് കാണാമായിരുന്നു. ഇന്ന് അവിടെ സമയമെഴുതിയ കാർഡില്ല. ഒരുപക്ഷെ ആരും അതിൽ കത്തിടുകയോ കത്തെടുക്കാൻ ഒരാൾ സമയത്തിന് വരികയോ ചെയ്യുന്നുണ്ടാവില്ല. എങ്കിലും അത് അവിടെയുണ്ട്. പുതിയ ചോപ്പ് ചായമൊക്കെ പൂശി അങ്ങനെ. അത് കണ്ടു നിന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ വന്ന് മനസ്സിൽ മലക്കം മറിഞ്ഞു. ദിവസവും 10-25 ഇൻലൻഡുകളിലും കവറുകളിലും കാർഡുകളിലുമായി ഹൃദയഭരിതമായ വരികളെഴുതി നാനാദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് വൈകുന്നേരം 3:30 മുമ്പ് ആ തപാൽ പെട്ടിയിൽ നിക്ഷേപിച്ചിരുന്ന കാലം. എന്നിട്ട് കുറച്ചു മാറി കാത്തു നിൽക്കും. കൃത്യം 3:30 സൈക്കിളിൽ ചെറിയൊരു ചാക്കുമായി ഒരാൾ കടന്നുവരും. അയാൾ സൂക്ഷ്മതയോടെ പെട്ടിയുടെ പൂട്ട് തുറന്ന് കീഴ്ഭാഗത്തെ അടപ്പുമാറ്റി കത്തുകളൊക്കെ എടുത്ത് ചാക്കിൽ നിറക്കും. എന്നിട്ട് വീണ്ടും പെട്ടി പൂട്ടി സൈക്കിളിൽ അയാൾ അകലേക്ക് മറയും വരെ ഞാൻ രഹസ്യമായി ഹൃദയമിടിപ്പുകളോടെ നോക്കി നിൽക്കും. ഞാൻ നിക്ഷേപിച്ച കത്തുകൾ വല്ലതും അയാളെടുത്ത് ചാക്കിൽ നിറക്കുമ്പോൾ ഊർന്ന് താഴെ വീണുപോയിട്ടില്ല എന്ന് ഉറപ്പിച്ച ശേഷം സമാധാനത്തോടെ പതിയെ വീട്ടിലേക്ക് മടങ്ങും. അതുപോലെ തന്നെ ചങ്കടിപ്പുള്ളതായിരുന്നു അക്കാല പ്രഭാതങ്ങൾ. 12 മണിയോടടുത്താണ് വീട്ടിനടുത്തുകൂടെ പോസ്റ്റ്മാൻ നാരായണേട്ടൻ കടന്നുവരികയെങ്കിലും 10 മണിക്ക് തന്നെ ഞാൻ അകലെ വഴിത്തിരിവിലേക്ക് നോക്കി നിൽക്കും. പ്രതീക്ഷ നൽകാൻ പലതുണ്ട്. ആയിടെ പത്രവാരികകളിലേക്ക് അയച്ച ഫീച്ചറുകളെയും കഥകളെയും പറ്റി പത്രാധിപന്മാരുടെ മറുപടികൾ, ബാങ്ക് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ, ചങ്ങാതിമാരുടെ കത്തുകൾ, പ്രണയിനിയുടെ പരിഭവങ്ങൾ. വീട്ടിലേക്ക് തിരിയാതെ നാരായണേട്ടൻ നടക്കുമ്പോൾ ഓടിച്ചെന്ന് എനിക്കൊന്നുമില്ലേ എന്ന് ചോദിച്ച നാളുകൾ ഓർമ്മയിലുണ്ട്. അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്ന് സോർട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ജനലരികിൽ നിന്ന് അകത്തേക്ക് നോക്കി ഞാനിവിടെയുണ്ട് എന്ന് കയ്യും കലാശവും കാട്ടിയ കാലവും. 3. മേഘ സന്ദേശവും മയൂര സന്ദേശവും ഒക്കെ നമുക്ക് ചിരപരിചിതമാണ്. പ്രാവിന്റെയും അരയന്നത്തിന്റെയും പക്കൽ സന്ദേശമയച്ച നള ദമയന്തിയമാരുടെയും മറ്റും സ്നേഹകാലവും ഓർമ്മയിലെത്തുന്നു. എന്നാൽ പോസ്റ്റൽ സർവീസുകളുടെ ഔദ്യോഗിക പിറവിയെക്കുറിച്ച് ചരിത്രം പലവിധ കഥകളാണ് പറഞ്ഞു തരുന്നത്. 1635 ഇംഗ്ലണ്ടിലെ പ്രൈവറ്റ് മെയിൽ സർവീസ് ലെജിസ്ലേഷനെ തുടർന്ന് 1650 പോസ്റ്റ് ഓഫീസ് എന്ന നാമം നിലവിൽ വന്നതത്രേ. കുതിരപ്പടയാളികളായിരുന്നു ആദ്യത്തെ പോസ്റ്റ്മാൻമാർ. തിരുവിതാംകൂറിലെ അഞ്ചലോട്ടക്കാരനെയും ഓർമ്മ വരുന്നു. ഈജിപ്ഷ്യൻ ഫറവന്മാരുടെ കാലത്തെ കൊറിയർ സൈനികരും ഈ രംഗത്തെ പൂർവികരാവാം. 1712 മുതൽ പ്രവർത്തിക്കുന്ന സ്കോട്ട്ലൻഡിലെ സാൻഖ്യർ ഹൈ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസാണ് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ളതെന്ന് ബ്രിട്ടീഷ് പോസ്റ്റൽ മ്യൂസിയം രേഖകൾ വിശദമാക്കുന്നു. 1990 തുടക്കത്തിൽ നമ്മുടെ തപാൽ നാമം ഇന്ത്യ പോസ്റ്റ് എന്നായി. റേഡിയോ ലൈസൻസ് പുതുക്കൽ പോലുള്ള പ്രാചീന അനുഷ്ഠാനങ്ങൾ മാറ്റിവെച്ച് പുതിയ പുതിയ ആചാരങ്ങൾ അവിടെ അരങ്ങേറി തുടങ്ങി. സ്പീഡ് പോസ്റ്റും സേവിംഗ്സ് ബാങ്കും ഒക്കെ അവയിൽ ചിലത് മാത്രം. എന്നാൽ കാലം വീണ്ടും അതിദ്രുതവും പായുകയാണ്. ഈ ട്രാൻസ്ഫറിന്റെ കാലത്ത് എന്ത് സ്പീഡ് പോസ്റ്റ് എന്നാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്? വാട്സാപ്പും ഫേസ്ബുക്ക് മെസ്സഞ്ചറും ഇൻസ്റ്റയും ട്വിറ്ററും ഗൂഗിൾ പേയും ഒക്കെ വന്ന് നമ്മുടെ പാവം തപാലിനെ ഏതാണ്ട് ചവിട്ടിച്ചതച്ച് തെറിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4. പല പോസ്റ്റ് ഓഫീസുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ തന്നെയാണ്. ഉള്ളവ തന്നെ സ്വകാര്യ കൊറിയർ സർവീസുകളോട് സമയക്ലിപ്തതയിൽ പിടിച്ചു നിൽക്കാനാവാതെ പാടുപെടുന്നു. ഇക്കഴിഞ്ഞാഴ്ച ഭാര്യ ഗിരിജയമൊത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പുതുക്കയിലെ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രഭാത നടത്തത്തിനിടയിൽ നിരത്തിൽ നിന്ന് തെന്നിമാറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഓടിട്ട ഒരു പഴയ ഒറ്റമുറി കെട്ടിടം കാണാനിടയായി. പുതുക്കൈ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് എന്ന നരച്ച ബോർഡിനു താഴെ താഴിട്ട പൊട്ടിപ്പൊളിഞ്ഞ പലകവാതിലുകൾ, പോസ്റ്ററുകൾ പതിച്ച വികൃതമായ ചുവരുകൾ. പെട്ടെന്നോർത്തത് ഈ പോസ്റ്റ് ഓഫീസ് വിലാസത്തിൽ 1980s ദിവസേന 2-3 കത്തുകൾ എഴുതിയ പ്രണയാതുരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ എന്നാണ്. 10 മണിക്ക് പഴയ ആ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ വീണ്ടും വന്ന് ഒരു ഇല്ലൻഡ് വാങ്ങി അതിൽ കുനുകുനെ നവവത്സരാശംസകൾ കുറിച്ച് ഗിരിജയുടെ വിലാസവും എഴുതി പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പെട്ടെന്നാലോചിച്ചു. അപ്പോൾ ഗ്രാമീണ ഗന്ധമുള്ള ഒരു പുതുവർഷക്കാറ്റു വന്ന് എന്നെ തഴുകി പുഞ്ചിരിച്ച് കടന്നുപോയി.